സൂറ ഹൂദിലെ 3-4 ആയത്തുകളാണിവ. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത്. തീർച്ചയായും ഞാൻ അവന്റെ വക്കൽ നിന്ന് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനും സുവിശേഷകനുമത്രേ. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പാപമോചനത്തിനായി അർത്ഥിക്കുകയും അവങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക എന്നും അത് അനുശാസിക്കുന്നു. ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവൻ നല്ല സുഖസൗകര്യങ്ങൾ നൽകുകയും അർഹിക്കുന്ന യോഗ്യതയുള്ള എല്ലാ ഓരോരുത്തർക്കും അവൻ തന്റെ അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഭയാനകമായ നാളിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. ലോകത്ത് ഇന്ന് ഏതെങ്കിലും രീതിയിൽ എല്ലായിടത്തും തന്നെ ഫസാദ് വ്യാപിച്ചിരിക്കുകയാണ്. മനുഷ്യൻ തന്റെ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നതിന്റെ പരിണിത ഫലമാണിത്. അല്ലാഹുവിന്റെ ആരാധനയിലേക്കുള്ള ശ്രദ്ധയും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിലേക്കുള്ള പരിശ്രമവും ഇല്ലാതായിരിക്കുന്നു. ദൈവസാമീപ്യം ആരാധനയില്ലാതെ സാധ്യമല്ല. ആരാധന എന്താണ്? 5 നേര നമസ്കാരം അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം മതിയാവുകയില്ല. അത് ഈ നമസ്കാരങ്ങളെ തന്നെ ഭംഗിയായി ഭക്തി ആദരവോടെ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരത്തിന്റെ ബാഹ്യമായ അനുഷ്ഠാനം കൊണ്ട് മാത്രം ആരാധനയുടെ തേട്ടം പൂർത്തിയാവുകയില്ല. മറിച്ച് തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ സ്നേഹം മുമ്പിൽ വെക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ നിറം സ്വായത്തമാക്കാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ മാതൃക എല്ലാ കാര്യങ്ങളിലും പിൻപറ്റേണ്ടതും നിർബന്ധമാണ്. അല്ലാഹുവിന്റെ സിഫത്തുകളെ തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അതനുസരിച്ച് തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. ഹുഖൂഖുല്ലാഹ്, ഹുഖൂഖുൽ ഇബാദ് എന്നീ കടമകൾ നിറവേറ്റാൻ തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈയൊരവസ്ഥ കരസ്ഥമാക്കിയാൽ മാത്രമേ ആരാധനയുടെ തേട്ടം നിറവേറ്റുന്നവനായി ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി മാറുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു: മുകളിലെ ചോദ്യത്തിന് മറുപടിയായി ഒരു പ്രത്യേക കാര്യം വിവരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട വിവിധങ്ങളായ കൽപ്പനകളുടെ കാതൽ എന്താണ്? പല വിശദീകരണവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാതൽ എന്താണ്? പറയുന്നു: അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ആരെയും തന്നെ ഒരിക്കലും ഒരിക്കലും ആരാധിക്കരുത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം ഈ ആരാധനയാണെന്നതാണ് സത്യം. അവന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്. മറ്റൊരു സ്ഥലത്ത് ഇത് സംബന്ധമായി പറയുന്നു: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നാനാതരം ഹൃദയകാഠിന്യവും വക്രതയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയഭൂമിയെ പൂർണമായും വെടിപ്പും വൃത്തിയുമുള്ളതാക്കി തീർക്കുക, കർഷകൻ കൃഷിയിടം വൃത്തിയാക്കുന്നത് പോലെ. അറബികൾ മൗറുൻ മുഅബ്ബദും എന്ന് പറയാറുണ്ട്. സുറുമയെ പൊടിച്ച് കണ്ണുകളിൽ ഇടാൻ പാകപ്പെടുത്തുന്നതിനാണ് അത് പറയുന്നത്. ഇതേപോലെ ഹൃദയഭൂമിയിൽ വല്ല കല്ലോ കരടോ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഇല്ലാതെയാക്കുക, അത് പൂർണമായും വൃത്തിയുള്ളതാക്കി തീരണം, ആത്മാവ് മാത്രമായി അവശേഷിക്കണം. ഇതിന്റെ പേരാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ശരിപ്പെടുത്തലും വൃത്തിയാക്കലും എല്ലാം നാം ഒരു സ്ഫടികത്തിനാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മുടെ മുഖം ദർശിക്കപ്പെടുന്നു. ഭൂമിയെ നാം ഈ രീതിയിൽ ശരിപ്പെടുത്തുകയാണെങ്കിൽ വിവിധങ്ങളായ വിളകൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനുഷ്യനെ ആരാധനക്കായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അതിൽ ഒരു രീതിയിലുമുള്ള വക്രതയും അസന്തുലിതാവസ്ഥയും കല്ലും പാറയും ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇബാദത്ത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. കർഷകൻ കൃഷി ഇറക്കുന്നതിന് മുമ്പ് കൃഷിയിടം ശരിപ്പെടുത്തുന്നത് പോലെ ഹൃദയത്തെ ശരിപ്പെടുത്തുക. വൃത്തിയും നല്ല ഗുണമേന്മയുമുള്ള സ്ഫടികം തിളങ്ങുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തെ തിളക്കമുള്ളതാക്കി തീർക്കുക. അതിൽ നമ്മുടെ മുഖം ദർശിക്കാൻ സാധിക്കുന്നതാണ്. നല്ലതുപോലെ തയ്യാറാക്കിയ കൃഷിയിടത്തിൽ നല്ല വിളവ് ഉണ്ടാകുന്നത് പോലെ ഹൃദയത്തിലും മനുഷ്യന്റെ ആത്മാവിലും നല്ല ഫലം കായ്ക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, അള്ളാഹു അല്ലാത്ത സർവ്വതിനെയും കല്ലുകളെയും ചരലുകളെയും ഹൃദയഭൂമിയിൽ നിന്നും ദൂരീകരിച്ച് അവയെ കണ്ണാടിയെയും സുറുമയും പോലെ പൂർണ്ണമായും പൊടിച്ചു കളയുന്നില്ലയോ? അടങ്ങിയിരിക്കാൻ പാടില്ല. തുടർച്ചയായ പരിശ്രമം അനിവാര്യമാണ്. ഒരു വിശ്വാസി ഈ അവസ്ഥ കൈവരിക്കാത്തിടത്തോളം കാലം അടങ്ങിയിരിക്കാൻ പാടില്ല. ഇന്നത്തെ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും അള്ളാഹുവിന്റെ ഫളിനെ കരസ്ഥമാക്കുന്നതിനു വേണ്ടി അള്ളാഹുമായി സംശുദ്ധ ബന്ധം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു വ്യക്തി നേരിട്ട് ഒരു കുഴപ്പത്തിൽ ചെന്നു ചാടില്ലെന്ന് വന്നേക്കാം. എന്നിരുന്നാലും സമൂഹത്തിന്റെ സ്വാധീന വലയത്തിൽ കുടുങ്ങി അവിടത്തെ കുഴപ്പം ഇവനെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. അത് അവരുടെ ഭാഗമായിത്തീരുന്നു. ഏതെങ്കിലും രീതിയിൽ അതിൽ ഉൾപ്പെട്ടു പോകുന്നു. ഇത് കാരണം കടമകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അറിയാതെ അക്രമത്തിന് പോലും കൂട്ടുനിൽക്കുന്നവനായി മാറുന്നു. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണം ഇക്കാലത്ത് വിവിധ നാടുകളിൽ അഹമ്മദികൾക്കെതിരിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വീക്ഷിച്ചാൽ മതിയാകുന്നതാണ്. ചിലർ അഹമ്മദിയത്തിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും. അഹമ്മദിയത്തിന്റെ എതിരാളികൾ കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാനിലുള്ള അഹമ്മദിയ വിരുദ്ധ നിയമ കാരണം വിവിധ സ്ഥലങ്ങളിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ മോശമായ പദങ്ങൾ പ്രയോഗിക്കുന്നു. മോശമായ പദങ്ങൾ ഉപയോഗിച്ച സ്ഥലത്ത് ഒപ്പിടുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ആരാധനകൾ അവർ അറിയാതെ അള്ളാഹുവിന് പകരം ഈ ഭൗതിക കൂട്ടാളികളുടെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായിട്ടായിരിക്കും വിനിയോഗിക്കപ്പെടുക. അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കും. എന്നാൽ അവർ അറിയാതെ തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന നന്മകൾ സ്വായത്തമാക്കാൻ പരിശ്രമിക്കാത്തവരായി മാറുന്നു. ദീനിനെ ദുന്യാവിനോടൊപ്പം കൂട്ടിക്കലർത്തുകയാണെങ്കിൽ ദീനിൽ ഭിന്നത രൂക്ഷമാവുകയാണെങ്കിൽ സൃഷ്ടികളോടുള്ള കടപ്പാടും സൃഷ്ടാവിനോടുള്ള കടപ്പാടും എല്ലാം ചെവിട്ടിമതിക്കപ്പെടുന്നു. മതചരിത്രത്തിൽ എന്നും ഈ അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഒരു കാലഘട്ടം വരുമ്പോൾ ദീനിൽ ഭിന്നത ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഓരോ സമുദായത്തിലും പ്രവാചകന്മാരെ അള്ളാഹു അയച്ചുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദീൻ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കുമ്പോൾ, അതിന്റെ ആത്മാവ് തീരാറാകുമ്പോൾ ആ സമുദായത്തെ സമുദ്ധരിക്കാനും അവരെ യഥാർത്ഥ മതത്തിലേക്ക് നയിക്കാനും അവരിൽ ആരാധനയുടെ ആത്മാവ് നിലനാട്ടുന്നതിനും അള്ളാഹുവിൽ നിന്നും നേരിട്ട് മാർഗനിർദ്ദേശങ്ങൾ കരസ്ഥമാക്കിയ പ്രവാചകന്മാർ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചുകൊണ്ട് അദ്ദേഹം മുഖേന ആരാധനയുടെ യാഥാർത്ഥ്യങ്ങളും തത്വങ്ങളും മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആ മഹാത്മാവ് പരിപൂർണ മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനിൽ എത്രമാത്രം സമ്പൂർണമായ രീതിയിൽ അള്ളാഹുവിന്റെ ഗുണങ്ങൾ പ്രകടമാക്കാൻ സാധിക്കുമോ അത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമാകുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണ്, ഇദ്ദേഹത്തെ പിൻപറ്റിയാൽ നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ പ്രവാചകന്റെ നമസ്കാരങ്ങൾ മാത്രമായിരുന്നില്ല ആരാധന, ഐച്ഛകർമ്മങ്ങൾ മാത്രമായിരുന്നില്ല ആരാധന, അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രവൃത്തിയും തന്നെ ആരാധനയായിരുന്നു. ഈ ആരാധനയുടെ നിലവാരമാണ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത്. ഈ പ്രവാചകൻ കൊണ്ടുവന്ന ദീൻ ഖിയാമത്ത് നാൾ വരെ പൂർണമായി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാമായിരുന്നിട്ടും അള്ളാഹു സ്വയം പറയുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയിപ്പിക്കുകയും ചെയ്തു, മുമ്പുള്ളതുപോലെ ദീനിൽ നിന്നും ജനങ്ങൾ അകലുന്ന കാലം വരും. മുസ്ലിങ്ങളിലും ദീനിൽ നിന്നും അകലുന്ന കാലം വരും, കുഴപ്പം വ്യാപിക്കും. തിരുനബി അവസാന പ്രവാചകനായിരുന്നിട്ടും ശരീഅത്തുള്ള ഒരു നബിയും തന്നെ തിരുനബിക്ക് ശേഷം വരികയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അവസാന ശരീഅത്ത് ഗ്രന്ഥമായിരുന്നിട്ടും ദീനിൽ നിന്നും മുസ്ലിങ്ങൾ അകലുന്നൊരു കാലം വരും എന്ന് പറയുകയുണ്ടായി. ഈ അകൽച്ച അതിന്റെ സീമകളെ അതിലംഘിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയ പ്രേമി ദീനിനെ ദുന്യാവിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നും ആഗതരാകുന്നതാണ്. ഇബാദത്തിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം വിവരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ശിഷ്യനായതുകൊണ്ടും തിരുനബിയുടെ ദാസത്വത്തിലുമാണ് ചെയ്യുക. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ ആരാധനയിലേക്ക് ക്ഷണിക്കുന്ന മനുഷ്യനിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഓരോ കക്ഷിയും അവരവരുടെ രീതി അവലംബിച്ചിരിക്കുകയാണ്. ഇത് മുഖേന കുഴപ്പം വർദ്ധിക്കുകയല്ലാതെ ലോകത്ത് മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ. ഇത് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിന് ദുഷ്പേരിന് കാരണമാവുകയും ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് താക്കീതുകാരനായിരുന്നതുപോലെ ഇന്നും നദീറാണ്, താക്കീതുകാരനാണ്. ഞാൻ ഓതിയ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നനി ലക്കും മിൻഹു നദീറും വബശീർ, നിങ്ങൾക്കായി അവന്റെ വക്കൽ നിന്നുള്ള താക്കീതുകാരനും സന്തോഷവാർത്ത നൽകുന്നവനുമാണ് ഞാൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം ഖിയാമത്ത് നാൾ വരെയാണ്. ഖിയാമത്ത് നാൾ വരെ ആ മഹാത്മാവ് നദീറും ബഷീറുമാണ്. ഇന്നും സ്വന്തക്കാരെയും അന്യരെയും താക്കീത് ചെയ്യുന്നവനാണ്. നദീർ എന്നാൽ ഭയപ്പെടുത്തുന്നവൻ എന്നല്ല, അവരെ കാര്യങ്ങൾ ഉണർത്തുന്നവൻ എന്നാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് വിട്ട് നിൽക്കുക. പറയുന്നു, ഞാൻ താക്കീതുകാരനാണ്, ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നും അകന്നു നിന്ന് ഭൗതികവും ആത്മീയവുമായ നഷ്ടമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ കലിമ ചൊല്ലുന്നവരും എന്നിൽ വിശ്വസിക്കുന്നവരുമാണ് എന്നത് ശരി തന്നെ. ദീനിൽ പൂർണമായും പിൻപറ്റുന്ന അവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് വരാനുള്ളത്, അത് വരിക തന്നെ ചെയ്യും. ആഖരീങ്ങളിൽ നിയോഗിതനാകുന്ന വ്യക്തി വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി തരാനാണ് വന്നിരിക്കുന്നതെന്നും ആരാധനയുടെ അവസ്ഥ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്നുമുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഭൗതികവും ആത്മീയവുമായ സുവാർത്തകൾ നിങ്ങൾക്കുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനെ കുറിച്ച് പറയുന്നു, മനുഷ്യന് ഒരു പരിശുദ്ധ വ്യക്തിയുടെ സഹായമില്ലാതെ ഈ ആത്മീയ പ്രയാണത്തിന്റെ പടവുകൾ കയറാൻ സാധ്യമല്ല എന്നത് തികച്ചും സത്യമായ കാര്യമാണ്. ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനായി അള്ളാഹു തആല പരിപൂർണ മാതൃകയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുകയുണ്ടായി. എന്നേക്കുമായി ആ മഹാത്മാവിന്റെ യഥാർത്ഥ പ്രതിപുരുഷന്മാരെ ഇവിടേക്ക് അയച്ചുകൊണ്ടിരുന്നു. പറയുന്നു, കർഷകന്റെ മകനല്ലെങ്കിൽ കളകൾ നീക്കുമ്പോൾ ശരിക്കുള്ള തൈകളും പറിച്ചു മാറ്റുന്നതാണ് എന്നത് ശരിയാണ്. ഇതേപോലെ ആത്മീയ കൃഷിയിടത്തിലും പൂർണമായി പരിപാലനം നടക്കണമെങ്കിൽ പരിപൂർണനായ ഒരു വ്യക്തിയെ അദ്ദേഹം പൂർണമായും പിൻപറ്റിയിരിക്കണം. വിത്ത് വിതക്കുന്നതും സേചനം ചെയ്യുന്നതും കളകൾ നീക്കുന്നതുമായ എല്ലാ ഘട്ടങ്ങളും തരണം ചെയ്തിരിക്കണം. ഇതിൽ നിന്നും മനുഷ്യന് ഒരു പരിപൂർണ വഴികാട്ടിയുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. പരിപൂർണ വഴികാട്ടിയില്ലാതെ ആരാധന നടത്തുക എന്നത് അറിവില്ലാത്ത ഒരു കുട്ടി കൃഷിയിടത്തിൽ ഇരുന്ന് യഥാർത്ഥ തൈകളെ മുറിച്ചു മാറ്റുന്നത് പോലെയാണ്. അവൻ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ കളകളെയാണ് നീക്കുന്നത് എന്നാണ്. ഇബാദത്ത് സ്വയം പഠിക്കാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. റസൂൽ പഠിപ്പിക്കാത്തിടത്തോളം കാലം അള്ളാഹുവിൽ പൂർണമായും ലയിക്കുകയും ഭൗതികമായ വിച്ഛേദനവും സാധ്യമല്ല. അള്ളാഹുവിലേക്ക് പൂർണമായ ശ്രദ്ധ ഉണ്ടായിത്തീരുകയില്ല, അവനെ അറിയാൻ സാധ്യമല്ല. പറയുന്നു, ഇവിടെ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പ്രയാസകരമായ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? ഇതിന്റെ ചികിത്സ സ്വയം പറഞ്ഞു തരുന്നു. ഇതിന്റെ പരിഹാരം പറയുന്നത് ഇസ്തിഫാർ എന്നുള്ളതാണ്. നിങ്ങൾ ഇസ്തിഫാർ ചെയ്യുക, പൂർണമായ രീതിയിൽ ഇസ്തിഫാർ ചെയ്യുകയും അള്ളാഹുവിന്റെ റസൂലിനെ പൂർണമായും പിൻപറ്റിക്കൊണ്ട് തന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയുമാണെങ്കിൽ, ഭാവിയിൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ ഇസ്തിഫാർ ആയിത്തീരുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അവൻ യഥാർത്ഥ പിൻഗാമികളെ അയക്കുന്നു. അള്ളാഹു ആദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിപുരുഷന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഇക്കാലത്തും അതിനുശേഷവും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രതിപുരുഷൻ. അദ്ദേഹം ഖാത്തമുൽ ഖുലഫ ആണ്. അതുകൊണ്ട് യഥാർത്ഥാർത്ഥത്തിൽ ഇസ്തിഫാർ ചെയ്യുന്നതിനും ആരാധനയുടെ നിലവാരം കരസ്ഥമാക്കുന്നതിനും പരിശ്രമിക്കുന്നവരെ അള്ളാഹു തീർച്ചയായും വഴികാട്ടുന്നതാണ്. ഇതിന് അവർ യഥാർത്ഥ പ്രതിപുരുഷനെ പിൻപറ്റുന്നവരായി തീരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീരേണ്ടതാണ്. അള്ളാഹു അയച്ച വരിഷ്ഠദാസനെ സ്വീകരിക്കുകയും അദ്ദേഹം തരുന്ന അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹു തആല ഇതിന്റെ പരിഹാരം ഇസ്തിഫാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഓതിയ രണ്ടാമത്തെ ആയത്തിൽ ഇസ്തിഫാർ എങ്ങനെ ചെയ്യണം എന്ന് വിവരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പാപമോചനത്തിനായി അർത്ഥിക്കുകയും അവങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവൻ നല്ല സുഖസൗകര്യങ്ങൾ നൽകുന്നതാണ്. അറിയിക്കുന്ന യോഗ്യതയുള്ള എല്ലാ ഓരോരുത്തർക്കും അവൻ തന്റെ അനുഗ്രഹം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഭയാനകമായ നാളിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥാർത്ഥത്തിൽ ഇസ്തിഫാർ ചെയ്യുന്നവരെ അള്ളാഹു വഴികാട്ടുന്നു. ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഈ യാഥാർത്ഥ്യമാണ് അള്ളാഹു വിവരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് പാപ പൊറുതിക്കായി തേടുക, അവനോട് സഹായം അർത്ഥിക്കുക, അവനോട് ദുആ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള അഴുക്കുകൾ അവൻ ദൂരീകരിക്കട്ടെ, യഥാർത്ഥ ദാസരാക്കി മാറ്റട്ടെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തന്റെ വാഗ്ദാന പ്രകാരം സഹായിക്കുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി ഒരു മാർഗം സ്വീകരിക്കുന്നു, നാളെ മറ്റൊരു വഴിയാണ് സ്വീകരിക്കുന്നത, ഇസ്തിഫാറിൽ സ്ഥിരതയില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ വക്കൽ ഇത് ഇസ്തിഫാർ ആയിരിക്കില്ല. യഥാർത്ഥ ഇസ്തിഫാർ എന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിചാര വികാരങ്ങളിൽ നിന്നും മോചനം തേടുക എന്നതാണ്. അള്ളാഹുവിലേക്ക് എത്തുന്നതിന് അവ തടസ്സമാകുന്നു. ഈ സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞാൽ, വിചാര വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയും. മനുഷ്യൻ സ്ഥിരചിത്തതയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനായി മാറുന്നതാണ്. ഈ അവസ്ഥ കൈവരിച്ചാൽ ദാസൻ അള്ളാഹുവിന്റെ സമീപസ്ഥനായിത്തീരുന്നതാണ്. യഥാർത്ഥ ഇസ്തിഫാറും തൗബയും വാക്കുകൾ ഉരുവിടുന്നതിൽ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് മന്ത്രിക്കലിൽ അല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്റെ അവസ്ഥ മാറ്റാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി തരുന്നത് ഇവയാണ്. മനുഷ്യന് ഇവ മുഖേന മതപരവും ഭൗതികവുമായ നേട്ടം ലഭിക്കുന്നു. ഇരുലോക നേട്ടങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായി മനുഷ്യൻ മാറുന്നു. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ഇസ്തിഫാറിനെ കുറിച്ച് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ഓർക്കുക, ഈ ഉമ്മത്തിൽ രണ്ട് കാര്യങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ശക്തി ശേഖരിക്കാൻ, മറ്റൊന്ന് കരസ്ഥമാക്കിയ ശക്തി പ്രകടിപ്പിക്കാൻ. മനുഷ്യൻ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള ശക്തി ശേഖരിക്കുന്നു. രണ്ടാമത്തേത്, കരസ്ഥമാക്കിയ ശക്തിയെ അവൻ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നു. മനുഷ്യന്റെ ഓരോ അനക്കമടക്കവും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. പറയുന്നു, ശക്തി ശേഖരിക്കാനായി ഇസ്തിഫാർ വെച്ചിരിക്കുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സഹായം അർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് സഹായം തേടുക. ഇസ്തിഫാർ എന്നതിന്റെ മറ്റൊരർത്ഥം അള്ളാഹുവിനോട് സഹായം തേടുക എന്നതാണ്. സൂഫികൾ എഴുതുന്നു, വ്യായാമം ചെയ്യുമ്പോൾ ശാരീരിക ആരോഗ്യം വർദ്ധിക്കുന്നതുപോലെ ആത്മീയ വ്യായാമമാണ് ഇസ്തിഫാർ. ഇസ്തിഫാർ തുടർച്ചയായി ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആത്മീയ നില മെച്ചപ്പെടുന്നു, ആത്മീയ ശക്തി കൈവരുന്നു. പറയുന്നു, ഇത് മുഖേന ആത്മാവിനൊരു ശക്തി കൈവരുന്നു, ഹൃദയത്തിൽ സ്ഥിരചിത്തത ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് ശക്തി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇസ്തിഫാർ ചെയ്യട്ടെ. ആത്മീയ ശക്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലായി ഇസ്തിഫാർ ചെയ്യേണ്ടതാണ്. ഗഫറ എന്നാൽ മറച്ചു വെക്കുക, മൂടിവെക്കുക എന്നാണ് അർത്ഥം. ഇസ്തിഫാർ മുഖേന അള്ളാഹുവിലേക്ക് എത്താൻ തടസ്സമായി വരുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും മനുഷ്യൻ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇസ്തിഫാർ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നതിൽ നിന്നും നന്മകളിൽ നിന്നും തടയുന്ന വികാരങ്ങളെ തടയുക, ഇതാണ് ഇസ്തിഗ്ഫാർ. വിശുദ്ധ ഖുർആൻ ഇതിനുള്ള എത്രയോ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. നൂറുകണക്കിന് കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏതെങ്കിലും ഒരു നന്മയെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണമായും പരിശ്രമിക്കുന്നില്ല എന്ന് വരുന്നതാണ്. ഇസ്തിഗ്ഫാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷങ്ങളെ കീഴ്പ്പെടുത്തുക എന്നതാണ്. വിഷങ്ങൾ എന്തെല്ലാമാണ്? ശൈത്താന്റെ വിവിധങ്ങളായ അടവുകളാണത്. ഭൗതികതയോടുള്ള അത്യാർത്ഥി, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞതിൽ നിന്നും വിട്ടുനിൽക്കാതിരിക്കൽ തുടങ്ങിയവയെല്ലാം ഇങ്ങനെയുള്ള വിഷങ്ങളാണ്. ഇസ്തിഫാർ ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യൻ അകലുന്നതാണ്. നന്മകൾ ഇവരെ കീഴ്പ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അള്ളാഹു മനുഷ്യനിൽ രണ്ട് കഴിവുകൾ വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന് ദോഷപ്രവണമായ കഴിവാണ്, അത് ശൈത്താനുമായി ബന്ധപ്പെട്ടതാണ്. വിഷലിപ്തമായ അവസ്ഥ അതിനെ പ്രേരിപ്പിക്കുന്നത്, അതിലേക്ക് നമ്മെ ശ്രദ്ധിപ്പിക്കുന്നത് ശൈത്താനാണ്. ഇതാണ് ദോഷപ്രവണമായ കഴിവ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് അതിനുള്ള പരിഹാരക്രിയയാണ്. എങ്ങനെയാണ് ദൂഷ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക? മനുഷ്യനിൽ വരുന്ന ദൂഷ്യങ്ങളെ, ആത്മീയ വിഷങ്ങളെ എങ്ങനെ അകറ്റാൻ സാധിക്കുമെന്നതാണ്. ഈ രണ്ട് ഗുണങ്ങളും മനുഷ്യന്റെ അകത്ത് തന്നെയുണ്ട്. ദോഷപ്രവണമായ അവസ്ഥയും അതേപോലെ അതിനുള്ള പ്രതിക്രിയയും. തിന്മയും നന്മയും മനുഷ്യനിലുണ്ട്. നന്മ മുഖേന തിന്മയെ അമർച്ച ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അവന്റെ സഹായത്തിനു കീഴെ വരുന്നില്ലെങ്കിൽ, തിന്മകൾ നമ്മെ കീഴ്പ്പെടുത്തുന്നതാണ്. പറയുന്നു, മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ, തന്നെ വല്ലതുമാണെന്ന് കരുതുമ്പോൾ, പരിഹാരക്രിയകളിലൂടെ സഹായം തേടുന്നില്ലെങ്കിൽ അവന്റെ ദോഷപ്രവണമായ അവസ്ഥ അവനെ കീഴ്പ്പെടുത്തുന്നു. ഇസ്തിഫാർ ഇല്ലെങ്കിൽ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്ന അഹങ്കാരം അത് ഉണ്ടാവുകയും പിന്നീട് ഇസ്തിഫാർ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ കൈവരിക്കുകയും ചെയ്യുന്നു. താൻ വല്ലതുമാണെന്ന് കരുതിക്കൊണ്ടാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്. അതിനുള്ള പ്രത്യൗഷധമായ ഇസ്തിഫാർ മുഖേന സഹായം തേടുന്നില്ലെങ്കിൽ ദോഷപ്രവണമായ അവസ്ഥ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ തന്നെക്കുറിച്ച് മനുഷ്യൻ നിസ്സാരനും എളിയവനുമായി മനസ്സിലാക്കുകയാണെങ്കിൽ, തന്നിൽ അള്ളാഹുവിന്റെ സഹായം വേണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അള്ളാഹുവിൽ നിന്നും ഒരു നീരുറവ പുറപ്പെടുന്നു. അത് മുഖേന ആത്മാവ് ഉരുകി ഒഴുകാൻ തുടങ്ങുന്നു. ഇതാണ് ഇസ്തിഫാറിന്റെ പൊരുൾ. ആത്മാവ് ഉരുകി ഒഴുകുക എന്നതാണ് യഥാർത്ഥ ഇസ്തിഫാർ. ആത്മാവ് ഉരുകി ഒഴുകണമെങ്കിൽ വെറും വാചക കസർത്ത് കൊണ്ടാവില്ല. ഹൃദയത്തിൽ നിന്നും ഒരു ആവേശത്തോടെ ഇസ്തിഫാർ പുറപ്പെടണം. അതാണ് ഇസ്തിഫാർ. ആത്മാവ് ഉരുകി അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീരായി ഒഴുകുമ്പോൾ, ഇതാണ് ഒരു വ്യക്തിയിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കുന്നത്. പറയുന്നു, ഈ ശക്തി അവൻ കൈവരിച്ച് ദോഷപ്രവണമായ വിഷലിപ്തമായ അവസ്ഥയെ കീഴ്പ്പെടുത്തുന്നു. ഇസ്തിഫാർ മുഖേന ശക്തി കൈവരുന്നു. ഹൃദയാവേശത്തോടു കൂടിയുള്ള ഇസ്തിഫാറാണ് വിഷങ്ങളെ ഇല്ലാതാക്കുന്നത്. കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അത് പ്രകടമാകണം. ഈ ഇസ്തിഫാറാണ് മനുഷ്യനിൽ പ്രത്യേക മാറ്റം ഉണ്ടാക്കുന്നത്. പറയുന്നു, ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥമിതാണ്: ഇബാദത്തിൽ പൂർണമായി നിലയുറപ്പിക്കുക, ആദ്യം റസൂലിനെ അനുസരിക്കുക, തുടർന്ന് എപ്പോഴും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുക. ആദ്യം നിങ്ങളുടെ നാഥനോട് സഹായം തേടുക. ശക്തി കൈവന്നാൽ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ റസൂലിനെ അനുസരിക്കുക, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അവനിലേക്ക് കുമ്പിടേണ്ടതാണ്. തുടർന്ന് റസൂലിനെ അനുസരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് തുടർച്ചയായി മനുഷ്യൻ കുനിയുമ്പോൾ, അവനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൂബു ഇലൈഹി എന്ന അവസ്ഥ കൈവരുന്നതാണ്. അങ്ങനെ അള്ളാഹു തൗബ സ്വീകരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്നും നമ്മെ തടയുന്നതാണ്. തൂബു ഇലൈഹി എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഇസ്തിഫാർ, തൗബ എന്നീ രണ്ട് കാര്യങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്. ഇസ്തിഫാറിന് തൗബയുടെ മേൽ ഒരു കണക്കിന് മേന്മ കൈവന്നിട്ടുണ്ട്. ഇസ്തിഫാർ തൗബക്ക് മുമ്പേയാണ്, അതിന് പ്രാധാന്യമുണ്ട്. ഇസ്തിഫാർ സഹായവും ശക്തിയുമാണ്, അത് അള്ളാഹുവിൽ നിന്നും കരസ്ഥമാക്കുന്നതാണ്. തൗബ എന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവിനാണ് പറയുന്നത്. ഇസ്തിഫാർ മുഖേന ശക്തി ലഭിക്കുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനായി അശ്രുകണങ്ങൾ ഒഴുക്കുന്നു, ഹൃദയം എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും പരിശുദ്ധമായിത്തീരുന്നു. ഇസ്തിഫാർ അതുകൊണ്ടാണ് ആദ്യം വെച്ചത്. ഈ അവസ്ഥ കൈവരിച്ചാൽ അടുത്ത സ്റ്റെപ്പാണ് തൗബ എന്നുള്ളത്. അത് സ്വയം കാലിൽ നിൽക്കലാണ്. സ്ഥിരചിത്തതയോടുകൂടി ഇസ്തിഫാർ ചെയ്ത് തൗബയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇരുചവിയും പിടിച്ച് തൗബ തൗബ എന്ന് പറഞ്ഞാൽ മതിയാകുന്നതല്ല. ആദ്യം ഇസ്തിഫാർ മുഖേന ശക്തി കൈവരിക്കുക, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന നന്മയിലേക്ക് ശ്രദ്ധ തിരിയുന്ന അവസ്ഥയിലെത്തുക, അതാണ് തൗബ. ഇത് നിലനിർത്താൻ ഇസ്തിഫാർ അനിവാര്യമാണ്. പറയുന്നു, അള്ളാഹുവിനോട് സഹായം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു ശക്തി നൽകും എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. ഈ ശക്തിക്ക് ശേഷം മനുഷ്യന് തന്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നതാണ്. നന്മകൾ ചെയ്യാൻ അവനിൽ ഒരു ശക്തി കൈവരും. ഇതിന്റെ പേരാണ് തൂബു ഇലൈഹി എന്നത്. ഇതുകൊണ്ട് പ്രകൃതിപരമായും ഈ ഒരു ക്രമമാണ് കണ്ടുവരുന്നത്. ചുരുക്കത്തിൽ, ആത്മീയ പ്രയാണം നടത്തുന്നവർക്ക് ഇതിൽ ഒരു ചിട്ട വച്ചിരിക്കുന്നു. പ്രയാണം ചെയ്യുന്ന വ്യക്തി എപ്പോഴും അള്ളാഹുവിനോട് സഹായം ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് ശക്തി കൈവരിക്കാത്തിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തൗബയ്ക്കുള്ള തൗഫീഖ് ഇസ്തിഫാറിന് ശേഷമാണ് ലഭിക്കുന്നത്. ഇസ്തിഫാർ ഇല്ലെങ്കിൽ തൗബയുടെ ശക്തി ക്ഷയിച്ചു പോകും എന്ന കാര്യം ഓർക്കുക. അങ്ങനെ ഇസ്തിഫാറും തുടർന്ന് തൗബയും ചെയ്യുകയാണെങ്കിൽ യുമത്തിഅക്കും മതാഅൻ ഹസനൻ ഇലാ അജൽ മുസമ്മൻ എന്നുള്ള അവസ്ഥ കൈവരുന്നതാണ്. ഇസ്തിഫാറും തൗബയും ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരുടെയും സ്ഥാനം കൈവരിക്കാൻ സാധിക്കുന്നതാണ് എന്നതാണ് ദൈവിക നിയമം. ഓരോന്നിനും ഒരു പരിധിയുണ്ട്. ഏതെങ്കിലും ഒരു വസ്തു കരസ്ഥമാക്കാനുള്ള കഴിവ്, ഏതെങ്കിലും ഒരു വികാരം, അതിന് ഒരു പരിധിയുണ്ട്. ഓരോരുത്തർക്കും ആ പരിധി കരസ്ഥമാക്കാൻ കഴിയും. അവരവരുടെ കഴിവനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായിരിക്കുന്ന ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. ആ പുരോഗതിയുടെ പദവി ഓരോരുത്തർക്കും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തർക്കും സിദ്ദീഖോ ഷഹീദോ നബിയോ ആകാൻ പറ്റില്ല. എന്നിരുന്നാലും ഓരോരുത്തർക്കും വിവിധ പദവികൾ നിർണയിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. എല്ലാവർക്കും ഒരേ പദവിയിൽ എത്താൻ സാധ്യമല്ല. ചിലർക്ക് പദവികൾ ശ്രേഷ്ഠം നൽകിയിട്ടുണ്ട് എന്നത് ശരിയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, ഈ മാർഗമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മീയ പ്രയാണം നടത്തുന്ന വ്യക്തി അവന് നിശ്ചയിച്ചിട്ടുള്ള പദവി കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അല്ലാഹു പറഞ്ഞ പ്രവർത്തികൾ സ്ഥിരചിത്തതയോടെ ചെയ്യുകയാണെങ്കിൽ, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലാഹുവിനെ പ്രാപിക്കാനായി ഓരോ മനുഷ്യനും തന്നെ ചെയ്യുന്ന പ്രവർത്തനം കാരണമായി അവർക്ക് നിശ്ചയിച്ച പരിധിയും സ്ഥാനവും കരസ്ഥമാകുന്നതായിരിക്കും. വയൂത്തി കുല്ലസി ഫളിലിൻ ഫളിലഹു എന്ന ആയത്തിന്റെ അർത്ഥവും ഇത് തന്നെ. യോഗ്യത അർഹിക്കുന്ന ഓരോരുത്തർക്കും അവൻ തന്റെ അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാണ്. മതപരമായ അനുഗ്രഹം ഓരോരുത്തർക്കും ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്നതാണ്. പറയുന്നു, അവർ അധികമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ പരിശ്രമത്തിലും അധികം നൽകുന്നതാണ്. ആർക്ക് എപ്പോൾ എത്ര നൽകണമെന്ന് അല്ലാഹുവിന്റെ ഫളും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. തന്റെ ഫള് കൊണ്ട് അല്ലാഹു കൂടുതൽ നൽകാൻ ഉദ്ദേശിച്ചാൽ ഈ തൗബയും ഇസ്തിഫാറും മുഖേന കൂടുതൽ നൽകുന്നതാണ്. ആദ്യം പരിശ്രമം വേണം, ഇസ്തിഫാറും തൗബയും വേണം, അപ്പോഴാണ് അല്ലാഹു വർദ്ധിപ്പിക്കുക. തുടർന്ന് പറയുന്നു, ആ വ്യക്തി അല്ലാഹുവിന്റെ കൃപ കരസ്ഥമാക്കുന്നു. അത് സ്വാഭാവികമായും അയാളുടെ അവകാശമാണ്. സുൽ ഫളിൽ എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞത് അവന്റെ അധികാരമായിട്ടാണ്. അല്ലാഹു മാലിക്കായ കാരണത്താൽ അവൻ എത്ര കണ്ട് ഉദ്ദേശിക്കുന്നുവോ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. ഇത് പ്രയത്നവുമായി ബന്ധപ്പെട്ടതല്ല. അല്ലാഹു ഇസ്തിഫാർ ചെയ്യുന്നവർക്ക്, തന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക്, പ്രയത്നിക്കുന്നവർക്ക് തന്റെ കൃപയാൽ അനുഗ്രഹം ചൊരിയുന്നു എന്നത് സത്യം തന്നെ. പറയുന്നു, സിൽ ഫളിൽ എന്നത് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിന്റെ അധികാര പരിധിയാണ് സൂചിപ്പിക്കുന്നത്. അവൻ ഒരിക്കലും അനർഹനാക്കില്ല. പറയുന്നു, ചിലർ ചോദിക്കാറുള്ളത് ഞങ്ങളെന്താ വലിമാരാകുകയാണോ? അങ്ങനെ പറയുന്നവർ പാപികളും നിഷേധികളുമാണ്. അത് അവര് നിഷേധികളും കാഫിര്യങ്ങളുമാണ്. മനുഷ്യൻ ചെയ്യേണ്ടത് പ്രകൃതി നിയമമനുസരിച്ച് പരിശ്രമിക്കുകയാണ്. അല്ലാഹു ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്തിഫാർ തോബ എന്നിവിടെ കവാടം തുറന്നിട്ടുണ്ട്. അത് വിനിയോഗിക്കേണ്ടതാണ്. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. തുടർന്നുള്ളത് അല്ലാഹുവിന്റെ ഫളാണ്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് അല്ലാഹു നൽകുന്നതാണ്. ഈ വൈജ്ഞാനികവും ആത്മീയവുമായ കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ നടന്ന ചില സംഭവങ്ങളെ വിവരിക്കുകയാണ് ഞാൻ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മജ്ലിസിൽ ജനങ്ങൾ പല പ്രശ്നങ്ങളും ചോദിക്കാറുണ്ട്. ഇസ്തിഫാറിന്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള മജ്ലിസിൽ എഴുതിയത് ഏതു രീതിയിലാണ് പ്രകടിപ്പിച്ചത് എന്ന് നോക്കുക. ഒരു റിവായത്ത് വരുന്നു, ഒരാൾ ചോദിച്ചു, ഞാൻ സ്ഥിരമായി ഏത് ദുആയാണ് ചെയ്യേണ്ടത്? കാരണം അക്കാലത്ത് ഏതെങ്കിലും ഒരു ദുആ പ്രത്യേകമായി ആവർത്തിച്ചു ചൊല്ലുന്ന ശീലമുണ്ടായിരുന്നു. പറഞ്ഞു, ഇസ്തിഫാർ കൂടുതലായി ചെയ്യുക. മനുഷ്യന് ആകെ രണ്ടവസ്ഥയാണുള്ളത്. ഒന്നെങ്കിൽ പാപം ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ പാപത്തിന്റെ ദൂഷ്യങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷിക്കുക. അതായത് മനുഷ്യന് രണ്ടവസ്ഥയാണുള്ളത്. ഒന്നെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുക, ഇനി തെറ്റ് ചെയ്തു പോയെങ്കിൽ അത് തിരിച്ചറിഞ്ഞെങ്കിൽ അള്ളാഹു അതിന്റെ ദുഷ്ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പറയുന്നു അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ രണ്ട് അവസ്ഥകളും നാം ഓർക്കേണ്ടതാണ്. ഇത് വലിയ പ്രാർത്ഥനയാണ്. ഒന്ന്, തെറ്റു വരാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുക. തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥിക്കുക. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക. പറയുന്നു കഴിഞ്ഞുപോയ തെറ്റുകൾ മറച്ചുവെക്കാനായി അള്ളാഹുവിനോട് അർത്ഥിക്കുക. പിന്നീട് ഭാവിയിൽ ഒരു രീതിയിലുമുള്ള തെറ്റ് വരാതിരിക്കാനായി സഹായം തേടുകയും ചെയ്യുക. എന്നാൽ ഇസ്തിഗ്ഫാർ എന്നത് നാവുകൊണ്ട് ഉരുവിട്ടാൽ മാത്രമല്ല, അത് ഹൃദയാന്തരാളങ്ങളിൽ നിന്നും നിർഗളിക്കണം. നമസ്കാരത്തിൽ സ്വന്തം ഭാഷയിലും പ്രാർത്ഥിക്കുക, ഇത് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ ഇസ്തിഗ്ഫാർ എന്നാൽ പാപങ്ങൾ പുറത്തു തരുന്നതിനും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമുള്ള അർത്ഥം തന്നെയാണ്. പാപങ്ങൾ എന്തെല്ലാമാണെന്നതിന് അറിയാൻ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു സദസ്സിൽ ഒരാൾ വന്നു, മൗലവി അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു തആല അൻഹും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തി വന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. മൗലവി സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ വ്യക്തി പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, വലിയ വലിയ ഷെയ്ഖന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? ആഗതൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ പല ഗുരുക്കന്മാരുടെയും ഷെയ്ഖന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, എന്നിൽ ചില ന്യൂനതകളുണ്ട്. ഞാൻ ഏതൊരു ഗുരുവിന്റെ അടുത്താണ് പോകുന്നത്, അവിടെ കുറച്ചു കാലം നിന്ന് അവിടെ വിടേണ്ടി വരുന്നു. അവരോട് എന്റെ മനസ്സിൽ അവിശ്വാസം ഉടലെടുക്കുന്നു. മറ്റൊരു ന്യൂനത എന്നിലുള്ളത് പരദൂഷണം പറയുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇബാദത്തിൽ വേണ്ട മനസാന്നിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പല ന്യൂനതകളുമുണ്ട്. ഹദ്റത്ത് അഖ്ദസ് പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി. നിന്റെ യഥാർത്ഥ രോഗം ക്ഷമയില്ല എന്നതാണ്, മറ്റെല്ലാം തന്നെ ഇതിന്റെ ശാഖകളാണ്. നോക്കൂ, മനുഷ്യൻ തന്റെ ഭൗതിക കാര്യങ്ങളിൽ അക്ഷമനാകാതെ ക്ഷമയോടും സ്ഥിരചിത്തതയോടും പര്യവസാനം പ്രതീക്ഷിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കാര്യത്തിൽ പിന്നെ എന്തിനാണ് അക്ഷമ പ്രകടിപ്പിക്കുന്നത്? ഒരു കർഷകൻ ഒരൊറ്റ ദിവസം കൊണ്ട് വിത്ത് വിതച്ച് അന്ന് തന്നെ വിളവ് കൊയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുമോ? അതല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച ഉടനെ, ഞാൻ യുവാവായി നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമോ? അള്ളാഹുവിന്റെ നിയമത്തിൽ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള നടപടികളും നൊടിയിടയിലുള്ള പ്രവർത്തനങ്ങളും ഒന്നും കാണുന്നില്ല. ഇങ്ങനെ ധൃതി പിടിക്കുന്നവൻ അജ്ഞനാണ്. തന്റെ ന്യൂനതയെ ന്യൂനതയായി കാണുന്ന വ്യക്തി നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. തന്നിലെ തിന്മ അറിയുന്നവൻ ഭാഗ്യവാനാണ്. ശൈത്താൻ തിന്മകളെയും ദുഷ്പ്രവർത്തനങ്ങളെയും മനോഹരമാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന തിന്മകൾ തന്നിലുണ്ടെന്ന് മനസ്സിലാക്കുക എന്നത് വലിയൊരു ഗുണമാണ്. കാരണം ശൈത്താൻ തന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, തിന്മകളെ അവൻ നന്മയാക്കി കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അക്ഷമയെ ഉപേക്ഷിച്ച് ക്ഷമയോടും സഹനത്തോടും അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക. നിങ്ങളുടെ പാപത്തിൽ നിന്നും മോചനത്തിനായി പ്രാർത്ഥിക്കുക. ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആരാണോ അള്ളാഹുവിന്റെ ആളുകളുടെ അടുത്തേക്ക് അവർ ഒറ്റ ഊത്തുകൊണ്ട് തന്റെ പരിഷ്കരണം വരുത്തും എന്ന ഉദ്ദേശത്തോടുകൂടി വരുന്നത്, അവർ അള്ളാഹുവിനെ ഭരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരേണ്ടത് കീഴ്വണങ്ങിക്കൊണ്ടാണ്. മറ്റെല്ലാ ഭരണങ്ങളെയും ഉപേക്ഷിക്കാതെ ഇവിടെ വന്നിട്ടൊരു കാര്യവുമില്ല. രോഗി വൈദ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്റെ പല രോഗങ്ങളും വിവരിക്കുന്നു, തന്റെ പല വിഷമങ്ങളും വിവരിക്കുന്നു. എന്നാൽ വൈദ്യൻ എന്താണ് കാര്യങ്ങളെന്ന് പരിശോധിച്ച് കണ്ടെത്തി യഥാർത്ഥ രോഗം തിരിച്ചറിയുന്നു, തുടർന്ന് അതിനുള്ള ചികിത്സ തുടങ്ങുന്നു. ഇതേപോലെ നിങ്ങളുടെ അടിസ്ഥാന രോഗം ക്ഷമയില്ല എന്നതാണ്. ഇതിനുള്ള ചികിത്സ നടത്തുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മറ്റു രോഗങ്ങളും ദൂരീകരിക്കപ്പെടുന്നതാണ്. മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിനെ തൊട്ട് നിരാശനാകരുത് എന്നതാണ് എന്റെ വിശ്വാസം. മരണത്തോട് മല്ലടിക്കുന്ന സമയം വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തന്റെ അർത്ഥനയും ക്ഷമയും ഈ അവസ്ഥ വരെ എത്തിക്കുന്നില്ലെങ്കിൽ മനുഷ്യനെ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ അവസാന ശ്വാസം വരെ ക്ഷമയോടെ പ്രവർത്തിക്കണം. ഒരു നിമിഷനേരം കൊണ്ട് ആ വ്യക്തിയുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഒരു സുജൂദ് കൊണ്ട് തന്നെ ദുആ സ്വീകരിക്കാൻ അവന് കഴിവുണ്ട്. എന്നാൽ സത്യമായ പ്രേമം ആഗ്രഹിക്കുന്നത് പ്രേമിയെ അന്വേഷിക്കുന്നതിൽ ക്ഷീണിക്കാതിരിക്കുക എന്നുള്ളതാണ്, തുടർന്നുകൊണ്ടേ പോവുക എന്നുള്ളതാണ്. സഅദി പറയുകയുണ്ടായി, ഫാർസി കവിതയാണ്, ഗർന വാവേദ് ബദസ്തു രാഹു അസ് ഷർത്ത് ഇഷ്കസ്ത് ഗർ തലബ് മുർദൻ. സുഹൃത്തിന്റെ അടുത്ത് വരെ എത്തുന്നത് അസാധ്യമാണെങ്കിൽ ആ പ്രേമിയുടെ അന്വേഷണത്തിൽ മൃത്യുവരിക്കുക എന്നതാണ് ശരിയായ പ്രേമം. ആ ആഗ്രഹത്തിൽ തന്നെ മരിക്കുക എന്നുള്ളത്. പറയുന്നു, രോഗം രണ്ട് വിധത്തിലാണുള്ളത്, ഒന്ന് മുസ്തവി, മറ്റൊന്ന് മുഖ്തലിഫ്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളാണുള്ളത്, ഒന്ന് മുസ്തവി എന്നാണ് അതിന്റെ പേര്, മറ്റൊന്ന് മുഖ്തലിഫ്. മുസ്തവി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അനുഭവിച്ച് അറിയുന്നതാണ്, അതിന് വേദനയെല്ലാം കൊണ്ട് അവൻ അത് തിരിച്ചറിയും, എനിക്ക് രോഗമുണ്ട്, അതിനുള്ള ചികിത്സ മനുഷ്യൻ നടത്തും. എന്നാൽ തിരിച്ചറിയാൻ പറ്റാത്ത രോഗമുണ്ടാകും, ആ രോഗം തനിക്കുണ്ടെന്ന് രോഗിക്ക് അറിയുക പോലുമില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല. ഇതേപോലെ ചില തിന്മകൾ അത് മനുഷ്യൻ അറിയുന്നു, എന്നാൽ ചില തിന്മകൾ അത് മനുഷ്യൻ തന്നിലുണ്ടെന്ന് അറിയുക പോലുമില്ല. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു പരിഷ്കരണത്തിനായി വിശുദ്ധ ഖുർആൻ ഇറക്കി. ഒറ്റ ഊത്തുകൊണ്ട് പരിഷ്കരണം വരുത്തുക എന്നതായിരുന്നു അള്ളാഹുവിന്റെ നിയമമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം എന്തിനു മക്കയിൽ യാതനകൾ അനുഭവിച്ചു? അബൂ ജഹലിലും മറ്റും ഊതിയാൽ മതിയായിരുന്നില്ലേ? അബൂ ജഹലിനെ നമുക്ക് വിട്ടേക്കാം, അബൂ താലിബിന് തിരുനബിയോട് സ്നേഹമായിരുന്നു, എന്നിട്ടും അദ്ദേഹം മുസ്ലിമായില്ല. ചുരുക്കത്തിൽ അക്ഷമ പ്രകടിപ്പിക്കുക എന്നത് നന്നല്ല, ഇതിന്റെ പര്യവസാനം നാശത്തിലേക്ക് ചെന്നെത്തലായിരിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരാൾ കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കാൻ ദുആ ചെയ്യാൻ അപേക്ഷിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ കൂടുതലായി ഇസ്തിഫാർ ചെയ്യുക. ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇസ്തിഫാറാണ്. ഇത് മുഖേന ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യൻ കരകയറുന്നു. ഇസ്തിഫാർ ഉന്നതിയുടെ കുഞ്ചികയാണ്, പുരോഗതിയുടെ താക്കോലാണ് ഇസ്തിഫാർ. മുമ്പ് പറഞ്ഞതുപോലുള്ള ഇസ്തിഫാർ ചെയ്യുമ്പോഴാണ് പുരോഗതിയുടെ പൂട്ട് ഇസ്തിഫാർ തുറക്കുന്നത്. അള്ളാഹുവിന് മുമ്പിൽ അവൻ കുമ്പിടേണ്ടതാണ്. ഒരാൾ തനിക്ക് മക്കളുണ്ടാകുന്നില്ല, അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചപ്പോൾ പറയുകയുണ്ടായി, ഇസ്തിഫാർ കൂടുതലായി ചെയ്യുക, ഇത് മുഖേന പാപം പൊറുക്കപ്പെടും, അള്ളാഹു മക്കളെയും നൽകുന്നതാണ്. ദൃഢവിശ്വാസം എന്നത് വലിയ കാര്യമാണ്. ഇസ്തിഫാർ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ ദൃഢവിശ്വാസമുണ്ടായിരിക്കണം. ദൃഢവിശ്വാസം ഉള്ള വ്യക്തിയെ അള്ളാഹു സ്വയം സംരക്ഷിക്കുന്നതാണ്. ഒരവസരത്തിൽ പറയുകയുണ്ടായി, മനുഷ്യന് ബലഹീനതകളിൽ നിന്നും രക്ഷപ്പെടാൻ കൂടുതലായി ഇസ്തിഫാർ ചെയ്യേണ്ടതാണ്. തിന്മയുടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഇസ്തിഫാർ ചെയ്യുക എന്നത് തടവുകാരനായ ഒരു വ്യക്തി മോചനദ്രവ്യം നൽകി തടവിൽ നിന്നും രക്ഷപ്പെടുന്നത് പോലെയാണ്. ഒരവസരത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ചിലരിൽ ദുഃഖം ശക്തമായ പ്രഹരം ഏൽപ്പിക്കുന്നു, അത് അവരുടെ തന്നെ പ്രവർത്തന ഫലമായിരിക്കും. മയ്യാമൽ മിസ്കാല സർറത്തിൻ ഷർറയറ, തൗബയും ഇസ്തിഫാറും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ദുഷ്പ്രവർത്തികൾ അതിരുകടക്കുന്നുണ്ടോ എന്ന് നോക്കി പാർത്തിരിക്കേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ കോപത്തെ വലിച്ചുകൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കുക. അള്ളാഹു ഫതിലോടുകൂടി ആരില്ലെങ്കിലും ദൃഷ്ടിപതിപ്പിക്കുമ്പോൾ പൊതുവിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം ജനമനസ്സുകൾ ഇട്ടുകൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഫതിൽ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കും അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ടാകുന്നു. എന്നാൽ മനുഷ്യന്റെ തിന്മ അതിരുകളെ അതിലംഘിക്കുമ്പോൾ ആകാശത്തു നിന്ന് അവനെ എതിർക്കുവാനുള്ള തീരുമാനം വരുന്നതോടുകൂടി അള്ളാഹുവിന്റെ ഇംഗിതമനുസരിച്ച് ജനങ്ങളുടെ ഹൃദയം അവനെതിരിൽ കഠിനമുള്ളതായി തീരുകയും ചെയ്യുന്നു. അള്ളാഹു തന്റെ കാരുണ്യ കടാക്ഷം ആ വ്യക്തിയിൽ നിന്ന് മാറ്റുമ്പോൾ ജനങ്ങളും ആ വ്യക്തിയെ വെറുക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ വ്യക്തി ഉടനെ ദൈവ ദർബാറിൽ സുജൂദ് ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാറിൽ മുഴുകുമ്പോൾ ജനങ്ങൾക്ക് ആ വ്യക്തിയോട് കരുണ തോന്നി തുടങ്ങുന്നു. ഈ വ്യക്തിയുടെ സ്നേഹം ജനമനസ്സുകളിൽ വിതക്കപ്പെട്ടു എന്ന കാര്യം ജനങ്ങൾ അറിയുന്നില്ല. ഒരാൾ തന്റെ തെറ്റുകളിൽ അതിരുകടക്കുമ്പോൾ അള്ളാഹു തന്റെ കൃപ പിൻവലിക്കുന്നു, ജനങ്ങളുടെ ഹൃദയം അദ്ദേഹത്തോട് കഠിനമായി തീരുന്നു. എന്നാൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയും അത് മുഖേന അദ്ദേഹത്തോട് ജനമനസ്സുകളിൽ കാരുണ്യം അലതല്ലുകയും ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹം ജനഹൃദയങ്ങളിൽ വിതക്കപ്പെടുന്നു. ചുരുക്കത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും എന്നത് ഒരിക്കലും പാഴായി പോകാത്ത കുറിപ്പടിയാണ്. ഇന്ന് ലോകരുടെ ദുഷ്പ്രവർത്തനമാണ് വിവിധ നാടുകളിൽ ഫിത്ന വിതച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ജനങ്ങളുടെ പ്രിയരാണെന്ന് ധരിച്ചുവെച്ച ലീഡർമാർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും നികൃഷ്ട ജീവികളായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ആരാണോ തങ്ങൾ ജനങ്ങളുടെ പ്രിയരാണെന്ന് കരുതിയിരിക്കുന്നത് അവരുടെയും സമയം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ ഒരു ഫസാദ് ലോകത്ത് നടമാടിക്കഴിഞ്ഞു. ഇത് മുഖേന മാറി വന്ന ഗവൺമെന്റ് ഈ ഫസാദിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി എന്തെല്ലാം കുഴപ്പമാണ് വരിക എന്നത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അതുകൊണ്ട് നാം കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതാണ് അള്ളാഹു ലോകരെ ഈ ഫസാദിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ ഇസ്തിഗ്ഫാർ അള്ളാഹുവിന്റെ ആരാധിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നു. സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള കടമ്പങ്ങൾ പാലിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അള്ളാഹു അയച്ച വ്യക്തിയുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കാൻ കാരണമാകുന്നു. കാലഘട്ടത്തിന്റെ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹുവോടുള്ള കോപത്തിൽ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാകുന്ന വഴിയിലൂടെ ഇത് നടത്തുന്നു. ഇത് മുഖേന ഇരുലോകം രക്ഷപ്പെടുന്നതാണ്. ഇത് മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിച്ചു തരുന്നതും പ്രയാസങ്ങളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതുമാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമായതാണ്. ഇസ്തിഗ്ഫാർ മുഖേന വിവിധങ്ങളായ അള്ളാഹുവിന്റെ ഫളിന് മനുഷ്യൻ അവകാശിയായിത്തീരുന്നു. അഹമ്മദികളായ നമ്മോട് അള്ളാഹു കരുണ ചെയ്തിരിക്കുകയാണ്. ഇക്കാലത്ത് ഇമാമിനെ നാം അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം നമുക്ക് ആരാധനയുടെയും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന്റെയും അവന്റെ ഫളി കരസ്ഥമാക്കുന്നതിന്റെയും മാർഗങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ഇതിൽ നിന്നും യഥാർത്ഥ ഫലം എടുക്കുന്നതിനായി നമുക്ക് സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമാണുള്ളത്. ഇതിനായി ഓരോ അഹമ്മദിയും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.